ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. ശക്തമായ ജനാധിപത്യവും സാമ്പത്തിക വളർച്ചയും രാഷ്ട്ര പുരോഗതിക്ക് അഭിവാജ്യ ഘടകമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ്വ്യവസ്ഥ 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകളിൽ വിശദമായി. രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചകൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാനാത്വത്തിൽ ഏകത്വം എന്നത് രാജ്യത്തിന്റെ സവിശേഷതയാണെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി, തന്റെ ഗവൺമെന്റിന്റെ നയങ്ങളും തീരുമാനങ്ങളും രാജ്യത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
ഭാരത് കാ ലോക്തന്ത്ര, ഭാരത് കാ ഗണതാന്ത്രിക് അതീത് ബഹുത് ഹി സമൃദ്ധ രഹാ ഹൈ, വിശ്വ കേ ലിയേ പ്രേരക രഹാ ഹൈ, ഔർ തബി തോ ഭാരത് ആജ് മദർ ഓഫ് ഡെമോക്രസി കേ റൂപ് മേ ജാനാ ജാതാ ഹൈ.
വനിതാ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയായെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ഭരണഘടനാ നിർമ്മാണത്തിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കൂട്ടിച്ചേർത്തു.
ഹമാരെ സംവിധാൻ കെ നിർമ്മാൺ കി പ്രക്രിയ മേ ഹമാരി ദേശ് കി നാരി ശക്തി നെ സംവിധാൻ കോ സശക്ത കർനെ മേ ബഹുത് ബഡി ഭൂമിക നിഭായി. സംവിധാൻ സഭ മേ 15 മാന്യ മഹില സദസ്യ മൌലിക ചിന്തൻ കെ ആധാർ പർ ഉന്നോനെ സംവിധാൻ സഭ കി ഡിബേറ്റ് കോ സമൃദ്ധ കിയാ ഥാ, ഔർ സംവിധാൻ മേ ഉന്നോനെ ജോ ജോ സുജാവ് ദിയേ ഉൻ സുജാവോ കാ സംവിധാൻ കെ നിർമ്മാൺ പർ ബഹുത് ബഡാ പ്രഭാവ് രഹാ ഥാ.
ഭരണഘടനാ ശില്പികളെ അനുസ്മരിച്ച് നടത്തിയ തന്റെ പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണെന്നും പ്രധാനമന്ത്രി വിമർശനമുന്നയിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച 2 ബില്ലുകൾ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ഭരണഘടനയുടെ 129-ാം ഭേദഗതി ബിൽ, കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ എന്നിവയാണവ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാകും ബില്ലുകൾ അവതരിപ്പിക്കുക. കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിന് വ്യവസ്ഥാപിത പരിഹാരമുണ്ടാകണമെന്നും അത് വ്യക്തികൾക്ക് വിട്ടുകൊടുക്കരുതെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ 2024 ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലസ്ഥാനം എല്ലാ വർഷവും അഭിമുഖീകരിക്കുന്ന അപകടകരമായ പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു. ശക്തമായ ജനാധിപത്യവും സാമ്പത്തിക വളർച്ചയും രാഷ്ട്ര പുരോഗതിക്ക് അഭിവാജ്യ ഘടകമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ പോസ്റ്റ് ആന്റ് ടെലികമ്യൂണിക്കേഷൻസ് അക്കൌണ്ട്സ് ആന്റ് ഫിനാൻസ് സർവീസസിന്റെ 50-ാമത് സ്ഥാപക ദിനാഘോഷ വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ വിഭാഗങ്ങൾ തമ്മിൽ ഏകോപിതമായ പ്രവർത്തനം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തികൾക്കുമേലും സ്ഥാപനങ്ങൾക്കുമേലും നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ലെന്നും ഉപരാഷ്ട്രപതി കൂട്ടിച്ചേർത്തു.
Three institutions, the judiciary, the executive and the legislature, they must act in tandem and togetherness. They must act in harmony. Trust me, there will ever be issues in the family or in the system. Issues are organic. Issues help us go forward like a failure. A failure is not a setback. It propels you to attain success next time. But we must learn to respect the other point of view.
നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം മാനുഷിക വീക്ഷണങ്ങളും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ പ്രധാനമാണെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഈടില്ലാത്ത കാർഷിക വായ്പകളുടെ പരിധി 1.6 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്തി റിസർവ് ബാങ്ക്. അടുത്ത മാസം 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. കർഷകർക്ക് ധനലഭ്യത ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വായ്പാ പരിധി വർദ്ധനവ് പരമാവധി കർഷകരിലേക്ക് എത്തിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. VGF വിഴിഞ്ഞത്തിന് നൽകേണ്ട 817.80 കോടി രൂപ ലഭിക്കണമെങ്കിൽ കേരളം നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയാണ് കേന്ദ്രം മുന്നോട്ട് വച്ചത്. മാനദണ്ഡമനുസരിച്ച് VGF വായ്പയായി പരിഗണിക്കേണ്ടതല്ലെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ഇന്ത്യ ഇക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നിലവിൽ ലോക ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ 8 മുതൽ 9% വരെ സംഭാവന ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
Our scientific experts and the scientific talent and our cerebral attributes are much richer compared to them. And secondly, our space technology is not only confined to the launching of rockets. We are using it extensively in the construction of smart cities, in unmanned railway tracks, in roads, buildings. So both these sectors, which are considered to be little distant, are being under this regime used more for bringing in ease for the
2035 ഓടെ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം, ബഹിരാകാശ മേഖല ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ പാതയിലാണ് ഇന്ത്യയെന്നും കൂട്ടിച്ചേർത്തു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഹൈവേ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ പാതകളിൽ രാജ്മാർഗ് സാധി എന്ന പേരിൽ പുതിയ നിരീക്ഷണ വാഹനങ്ങൾ വിന്യസിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. വിപുലമായ ആശയവിനിമയ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന ഈ നിരീക്ഷണ വാഹനങ്ങൾ ഗതാഗത തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകും. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക് ഹിയോളിനെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം പാർലമെന്റ് പാസാക്കി. ദേശീയ അസംബ്ലിയിൽ 85-നെതിരെ 204 വോട്ടുകൾക്കാണ് പ്രമേയം പാസാക്കിയത്. ഇതോടെ ഭരണഘടനാ കോടതി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ഡിസനായികെ നാളെ ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അതിനിടെ സിറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച 77 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ബംഗളൂരുവിൽ ഇന്ന് നടന്ന ബംഗളൂരു FC ഗോവ മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ബ്രിസ്ബെയിനിലെ ഗബ്ബയിൽ നടക്കുന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് 3ാം ടെസ്റ്റിലെ ആദ്യ ദിന മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. കളി നിർത്തുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയരായ ഓസ്ട്രേലിയ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 28 റൺസ് നേടിയിട്ടുണ്ട്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഓരോ കളികൾ ജയിച്ച സമനിലയിലാണ്. 78-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഹൈദരാബാദിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ 1-0 മണിപ്പൂർ തോൽപ്പിച്ചു. നാളെ രാവിലെ ഗോവയ്ക്കെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അരുണാചൽ പ്രദേശിലെ നെഹ്റു ലഗൂണിലെ സ്കൂളിൽ വാട്ടർ ടാങ്ക് തകർന്നു വീണ് 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ സ്കൂൾ കെട്ടിട ഉടമ, പ്രിൻസിപ്പൽ, 4 വാർഡന്മാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി 4 ദിന ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്തോനേഷ്യയിലെത്തി. ഇന്തോനേഷ്യൻ പ്രതിരോധമന്ത്രി, കരസേനാ മേധാവി, നാവികസേനാ മേധാവി തുടങ്ങിയ ഉന്നത സർക്കാർ പ്രതിനിധികളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമുദ്ര സുരക്ഷ, സംയുക്ത പരിശീലന പദ്ധതികൾ തുടങ്ങിയ പ്രതിരോധ വിഷയങ്ങളും ചർച്ചാ വിഷയമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടക്കുന്ന 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3ാം ദിനമായ നാളെ പ്രദർശിപ്പിക്കുന്നത് 67-ഓളം ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അടിസ്ഥാനശിലയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. ശക്തമായ ജനാധിപത്യവും സാമ്പത്തിക വളർച്ചയും രാഷ്ട്ര പുരോഗതിക്ക് അഭിവാജ്യ ഘടകമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.